الله وبركاته. الحمد لله الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون ان يريد الا الاصلاح ما استطعت وما توفيقي الا بالله عليه توكلت واليه انيب رب اشرح لي صدري ويسر لي امري واحلل عقده من لساني يفقهوا قولي പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം അനുധാവനം ചെയ്യണമെന്ന് ആമുഖമായി ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ ചർച്ച ചെയ്ത് വന്നിരുന്നത് കുട്ടിയുടെ ചെവിയിൽ ബാങ്കും ഇക്കാമത്തും കൊടുക്കുന്നതിനെ സംബന്ധിച്ചത്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദമായി തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റൊരു വിഷയത്തിലേക്ക് പ്രവേശിക്കാനുള്ളത് അഖീഖയുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ്. ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. പറയാൻ വിട്ടുപോകുന്ന കാര്യങ്ങൾ നിങ്ങളത് ഓർമ്മിപ്പിക്കുകയും ചെയ്യണമെന്നുള്ളത് സാന്ദർഭികമായി ഈ സന്ദർഭത്തിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അഖീഖത്ത് എന്നാണ് പദം. അതിന്റെ ഭാഷാപരമായി ഒരുപാട് അതിനെപ്പറ്റി ഉലമാക്കൾ ചർച്ച ചെയ്തിട്ടുണ്ട്. എന്താണ് അഖീഖത്ത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്, ആ പേര് കിട്ടാനുള്ള കാരണം, ഇതിനെ സംബന്ധിച്ചൊക്കെ ഒരുപാട് ചർച്ചകളുണ്ട്. ശറായിയായി അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അൽ അഖീഖ കുട്ടി ജനിച്ചതിന് നന്ദിയായിക്കൊണ്ട് ആ കുട്ടിക്ക് വേണ്ടി അറവ് നടത്തുന്നതിനാണ് അഖീഖത്ത് എന്ന് പറയുന്നത്. ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും അത് പ്രത്യേകം പറയാനുള്ള കാരണം, ജാഹിലിയ കാലഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് ഖുറാഫാത്തുകൾ നിലനിന്നിരുന്നു. ഇവരെ ആൺകുട്ടി ജനിച്ചാൽ ഇത് ചെയ്യും, ഇത് മഅറൂഫായിരുന്നു. ഈ അഖീഖത്ത് ജാഹിലിയ കാലഘട്ടത്തിൽ അറബികൾക്കിടയിൽ തന്നെ മഅറൂഫായൊരു സംഗതിയാണ് ഈ അഖീഖത്ത്. ആൺകുട്ടികളാണെങ്കിൽ അവർ അഖീഖത്ത് അറക്കും, അല്ലെങ്കിൽ ചെയ്യാറുണ്ടായിരുന്നില്ല. അഖീഖത്ത് കൊണ്ട് ശറഇയായി ഉദ്ദേശിക്കപ്പെടുന്നത് ഇതാണ്. കുട്ടി ജനിച്ചതിന് നന്ദിയായിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് ഏഴാമത്തെ ദിവസം ഒരറവ് നടത്തുന്നതിനാണ് സാങ്കേതികമായിട്ട് അഖീഖത്ത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ഇതാണ് നമ്മൾ അതിൽ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. അഖീഖത്ത് അയിനാണ് അൽ അഖീഖ, അഖീഖത്ത് അഖ അൽ അഖീഖത്ത്, ഇതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ഉലമാക്കൾക്കിടയിൽ ഈ വിഷയത്തിലുള്ള ചർച്ച ഇത് പുണ്യമുള്ള കാര്യമാണോ അല്ലേ എന്നുള്ളതല്ല, ഇത് മുസ്തഹബാണോ അല്ലേ, അതിലല്ല ചർച്ച ഉള്ളത്. വാജിബാണോ അതല്ല, അത് മുസ്തഹബ് മാത്രമാണ്. ഈ വിഷയത്തിലാണ് ഉലമാക്കൾക്കിടയിൽ ഇതിൽ ചർച്ച ഉള്ളത്. ആ കാര്യം പ്രത്യേകം നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. വാജിബാണോ അതല്ല മുസ്തഹബാണോ എന്നുള്ളതിലാണ് ചർച്ച ഉള്ളത്. പ്രബലമായ അഭിപ്രായത്തിൽ വാജിബല്ല, പിന്നെ സുന്നത്തുൻ മുഅക്കദ എന്നാണ് ഇതിൽ പ്രയോഗിച്ചിട്ടുള്ളത്. ഒരുപാട് ആളുകൾ മുസ്തഹബ് എന്ന് പറഞ്ഞിട്ടുണ്ട്, എന്നാൽ മുസ്തഹബ് എന്ന് പറഞ്ഞാൽ പോരാത്, സുന്നത്തുൻ മുഅക്കദ വളരെ പ്രധാനപ്പെട്ട ബലപ്പെട്ട സുന്നത്താണ് എന്നുള്ളതാണ് ഇതിന്റെ തെളിവുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. എന്നാൽ ഇത് വാജിബാണെന്ന് പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട്, പ്രഗത്ഭരായ ഉലമാക്കൾ തന്നെ ഇത് വാജിബാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹസൻ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി, ഇതൊക്കെ മുൻഗാമികളിൽപ്പെട്ട ആളുകൾ തന്നെ. അതേപോലെ തന്നെ ലൈസ് റഹ്മത്തുള്ളാഹി അലൈഹി, അതേപോലെ തന്നെ ഇങ്ങനെ പല റിവായത്തുകളിൽ അത് പിന്നെ ഒരുപാട് ഇങ്ങനെ വാജിബാണെന്ന് പറഞ്ഞിട്ടുള്ള ആളുകളെ പണ്ഡിതന്മാരെണ്ണി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ജുംഹൂറിന്റെ അഭിപ്രായം, അവർ ഈ വിഷയത്തിൽ വന്നിട്ടുള്ള തെളിവുകൾ പരിശോധിച്ചിട്ട് പറഞ്ഞത് സുന്നത്തുൻ മുഅക്കദാണ്. ഒരാൾ അത് ചെയ്തിട്ടില്ലെങ്കിൽ അയാൾ കുറ്റക്കാരനായിട്ടിരിക്കുകയില്ല. വാജിബല്ല, ലൈസത്ത് ബി വാജിബ, വാജിബല്ല. എന്നാൽ അത് ചെയ്യുക തന്നെ വേണം, അത് ബലപ്പെട്ട സുന്നത്താണ് എന്നുള്ളത് ഇവര് വിശദീകരിച്ചിട്ടുണ്ട്. ഇബിൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഈ ഗ്രന്ഥത്തില് തുഹ്ഫത്തുൽ മൗദൂദിൽ ഒരു അധ്യായം തന്നെ ഈ വിഷയത്തിൽ കൊടുത്തിട്ടുണ്ട്. വിശദമായ ചർച്ച അൽ ബാബു സാദിസ് ഫിൽ ഹഖീഖത്തി വഅഹ്കാമി, വലിയൊരു ചർച്ച ഇതിൽ നടത്തുന്നുണ്ട്. അതിൽ അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള ചില വാചകങ്ങൾ, ഒന്ന് ഖാല മാലിക്, ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഹാദൽ അംറു ലദീ ലാ ഇഖ്തിലാഫ ഫീഹി അലൈന, ഈ വിഷയത്തിൽ നമുക്കിടയിൽ ഒരു ഇഖ്തിലാഫില്ല, അഭിപ്രായ വ്യത്യാസമല്ല. വഖാല യഹ്യ ബിൻ സഈദ് അൽ അൻസാരി, അദ്ദേഹം പറഞ്ഞു, അദറക്തു നാസവമാ യദഊന അൽ ഹഖീഖത അനിൽ ഉലാമി വൽ ജാരിയ, ഞാൻ കണ്ടുമുട്ടിയിട്ടുള്ള ആളുകളൊന്നും തന്നെ, ആൺകുട്ടിയാകട്ടെ പെൺകുട്ടിയാകട്ടെ, അവരാരും തന്നെ ഈ ഹഖീഖത്ത് ഒഴിവാക്കാറുണ്ടായിരുന്നില്ല. അവരാരും തന്നെ ഒമാ യദഊന അൽ ഹഖീഖത അനിൽ ഉലാമി വൽ ജാരിയ, ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും അവർ ഹഖീഖത്ത് ഒഴിവാക്കാറുണ്ടായിരുന്നില്ല. وقال ابن المنذر رحمه الله عليه وذلك امر معمول به بالحجاز قديما وحديثا പണ്ട് മുതലും ഇന്നത്തെ കാലഘട്ടത്തിലും ഹിജാസിൽ നടപ്പിലുള്ള ഒരു സംഗതിയാണ്, ഒരു കാര്യമാണ് ഹഖീഖത്ത് എന്നുള്ളത്. يستعمله العلماء وذكر مالك انه الامر الذي لا اختلاف فيه عندهم അവര് പണ്ഡിതന്മാർ ചെയ്തു പോന്നിട്ടുണ്ട്. ആളുകൾ ഹിജാസിലുള്ള ആളുകൾ പൂർവികരാണെങ്കിലും പിന്നീട് വന്നവരാണെങ്കിലും ഇത് അവർക്കിടയിൽ അവർ ചെയ്തു പോരുന്ന ഒരു കാര്യം തന്നെയാണ്. ഇതേപോലെ തന്നെ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിൽ നിന്നുള്ള ഒരു ഉദ്ധരണിയിൽ കാണാം, അദ്ദേഹത്തിനെ സംബന്ധിച്ച് പറഞ്ഞത്, ഇത് വെറും സുന്നത്തല്ല, സുന്നത്തുൻ വാജിബ യജിബു അൽ അമലു ബിഹി, ഇത് വാജിബായിട്ടുള്ള സുന്നത്താണ്, അതുകൊണ്ട് അമൽ ചെയ്യുക എന്നുള്ളത് നിർബന്ധമാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ മദ്ഹബില് അവിടെ സുന്നത്തുൻ വാജിബ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് സുന്നത്തുൻ മുഅക്കദ, പ്രബലമായിട്ടുള്ള ഒരു സുന്നത്ത് എന്നുള്ളതാണ്. അതായത് സുന്നത്തുൻ വാജിബ എന്ന് പ്രയോഗിക്കാറുണ്ട്, അത് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഇതേപോലെ തന്നെ വഖാല അബുസ്ദിനാദ്, ഇമാം അബുസ്ദിനാദ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അൽ ഹഖീഖത്തു മിൻ അംരിൽ മുസ്ലിമീന അല്ലദീന കാനൂ യക്റഹൂന തർകഹു, മുസ്ലിങ്ങൾ ചെയ്തു പോരുന്ന ഒരു ചര്യയാണ്, ഒരു കാര്യമാണ് ഹഖീഖത്ത് എന്നുള്ളത്. അല്ലദീന കാനൂ യക്റഹൂന തർകഹു, അത് ഉപേക്ഷിക്കുക എന്നത് അവർ വെറുത്തിരുന്നു. അപ്പൊ അത് അല്ലദീന കാനൂ യക്റഹൂന തർകഹു, അത് ഒഴിവാക്കുക, അത് ഉപേക്ഷിക്കുക എന്നുള്ളത് അവര് വെറുത്തിരുന്നു. ഇതേപോലെ തന്നെ ഇബ്നു അബ്ദുൽ ബർ റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം ഇത് വാജിബാണോ അതല്ല മുസ്തഹബാണോ എന്നുള്ള ചർച്ച അദ്ദേഹത്തിന്റെ തംഹീദ് എന്നുള്ള ഗ്രന്ഥത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ ഒരുപാട് ഉദ്ധരണികൾ അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. അതിലൊന്ന് വഖാന ബുറൈദത്തുൽ അസ്ലമി റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഇത് വാജിബായി കണ്ടിരുന്നു. അതേപോലെ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ ഹസൻ ബസ്രി, അദ്ദേഹം ഇലാ അന്നഹ വാജിബ, വാജിബാണെന്ന് പറഞ്ഞ ആളാണ്. ഇതേപോലെ തന്നെ ലൈസ് ഇബ്നു സഅദ്, അദ്ദേഹം ഇത് വാജിബാണ് എന്നുള്ള അഭിപ്രായക്കാരനാണ്. വഖാന മാലിക് യഖൂലു, ഇമാം മാലിക് പറയാറുണ്ടായിരുന്നു, ഹിയ സുന്നത്തുൻ വാജിബ യജിബു അൽ അമലു ബിഹാ, ഇത് വാജിബായ സുന്നത്താണ്, അതുകൊണ്ട് അമൽ ചെയ്യുക എന്നുള്ളത് നിർബന്ധമാണ്. ഇത് തന്നെയാണ് വഹുവ ഖൗലു ശാഫിഈ വഅഹ്മദ് ബിൻ ഹംബൽ വഇസ്ഹാഖ് വഅബി സൗർ വത്തബരി, ഈ ആളുകളുടെ അഭിപ്രായം തന്നെ. അപ്പൊ സുന്നത്തിന് വാജിബത്ത് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ചെയ്യുന്നത് വളരെ പ്രബലമാണ്, അത് ഉപേക്ഷിക്കുക എന്നുള്ളത് കറാഹത്താണ്. ഇതേപോലെ തന്നെ ഇബിൻ അബ്ദുൽ ബർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിനെ സംബന്ധിച്ച് പറഞ്ഞു, അൽ ആസാറു കസീറ, ഈ വിഷയത്തിൽ ധാരാളം ആസാറുകൾ വന്നിട്ടുണ്ട്. മർഫൂഅത്തൻ അനി സ്വഹാബ വത്താബിഈന വഉലമാഉൽ മുസ്ലിമീന ഫിസ്തിഹബാബിൽ അമലി ബിഹാ വതക്കീദു സുന്നത്തിഹാ, ഇത് ചെയ്യുന്നത് മുസ്തഹബാണ്, അത് തഅക്കീദായ സുന്നത്താണ് എന്നുള്ളതിനെ അറിയിക്കുന്ന ധാരാളം ആസാറുകൾ സ്വഹാബികളിൽ നിന്നും താബിഈങ്ങളിൽ നിന്നും മുസ്ലിങ്ങളിൽ നിന്നുള്ള ഉലമാക്കളിൽ നിന്നും വന്നിട്ടുണ്ട് എന്നുള്ളത് ഇബ്നു അബ്ദുൽ ബർ റഹ്മത്തുള്ളാഹി അലൈഹി സൂചിപ്പിക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഇതിലെ ജുംഹൂറിന്റെ അഭിപ്രായമായി കൊടുക്കുന്നത് ഇതേ കാര്യം തന്നെയാണ്. ഒരു സ്ഥലത്ത് അദ്ദേഹം പറഞ്ഞു, അൽ അഖീഖത്തു സുന്നത്തുൻ അനിൽ ജാരിയതി കമാ ഹിയ സുന്നത്തുൻ അനിൽ ഗുലാമി, ആൺകുട്ടിക്ക് അഖീഖ സുന്നത്താകുന്നത് പോലെ തന്നെ പെൺകുട്ടിക്കും അഖീഖ സുന്നത്താകുന്നു. ഹാദാ ഖൗലു ജുംഹൂരി അഹ്ലിൽ ഇൽമി മിന സ്വഹാബ വത്താബിഈൻ വമൻ ബഅദഹും, ഇത് തന്നെയാണ് എന്ത് ജംഹൂറു അഹ്ലിൽ ഇൽമിന്റെ അഭിപ്രായം. സ്വഹാബികളിൽപ്പെട്ട, താബിഈങ്ങളിൽപ്പെട്ട, അവർക്ക് ശേഷം വന്നിട്ടുള്ള ഉലമാക്കളിൽപ്പെട്ട ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം എന്താണ്? ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും അഖീഖത്ത് എന്നുള്ളത് സുന്നത്താകുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ കുറെ റിവായത്തുകൾ അദ്ദേഹം ഇതിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ഇത്രത്തോളം പ്രബലമായി കാണാനുള്ള, സുന്നത്തായി കാണാനുള്ള കാരണം ആ വിഷയത്തിൽ വന്നിട്ടുള്ള ഹദീസുകളാണ്. ഒരുപാട് ഹദീസുകൾ വന്നിട്ടുണ്ട് ഈ വിഷയത്തിൽ. അതിന് ചില ഹദീസുകൾ, ധാരാളക്കണക്കിന് ഹദീസുകൾ വന്നിട്ടുണ്ട്. ചില ഹദീസുകൾ നമുക്ക് അത് മനസ്സിലാക്കേണ്ടതുണ്ട്. അതിലൊരു ഹദീസ് ഇമാം ബുഖാരി സൽമാൻ ബിൻ ആമിർ അല്ലബ്ബി റളിയല്ലാഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നു, കിതാബുൽ അഖീഖ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കിതാബ് തന്നെ ഇമാം ബുഖാരി സ്വഹീഹിൽ കൊണ്ടുവന്നിട്ടുണ്ട്, കിതാബുൽ അഖീഖത്തി. അതിൽ സൽമാൻ ബിൻ ആമിറുൽ ലബ്ബി റളിയല്ലാഹുവിൽ നിന്നുള്ള നിവേദനത്തിൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മഅൽ ഉലാമി അഖീഖ, ഇതാണ് വാജിബാണെന്നുള്ള പറയുന്ന ആളുകൾ ഇതൊക്കെയാണ് തെളിവായിട്ട് കൊണ്ടുവരുന്നത്. മഅൽ ഉലാമി അഖീഖ, ഒരു കുട്ടി ജനിക്കുന്നതോടൊപ്പം തന്നെ അതിന് അഖീഖത്തുണ്ട്. ആ പ്രയോഗം തന്നെ ശ്രദ്ധിച്ചോ, മഅൽ ഉലാമി അഖീഖ, കുട്ടി ജനിക്കുന്നതോടൊപ്പം അഖീഖത്തുണ്ട്. മഅൽ ഉലാമി, ആ പ്രയോഗത്തിന് ഒരു പ്രത്യേകത ഉണ്ട്, ആ കുട്ടിയുടെ കൂടെ തന്നെ, ആ കുട്ടിയുടെ കൂടെ ഉള്ളതാണ്, മുലാസമത്താണ്, കുട്ടിയുടെ കൂടെ ഉള്ളതാണ്, ആ കുട്ടിക്ക് ബാധ്യതയായിട്ട് വരുന്നതാണ്. ഉലമാക്കൾ ഇതിനെ വിശദീകരിച്ചു, ഒരു കുട്ടി ജനിക്കുന്നതോടെ, കുട്ടി ജനിച്ചാൽ ആ കുട്ടിക്ക് അഖീഖത്തുണ്ട്. മഅൽ ഉലാമി അഖീഖത്തുൻ, ബുഖാരി സ്വഹീഹിൽ കൊണ്ടുവന്നതാണ്. എന്നിട്ട് വീണ്ടും അംബർ പറഞ്ഞു, ഫഹരീഖു അൻഹുദമൻ, ആ കുട്ടിക്ക് വേണ്ടി നിങ്ങളെ രക്തം ഒഴുക്കണം. ഇത് വാജിബാണെന്ന് തെളിവിടിച്ച ആൾക്കാർ പറഞ്ഞു ഇത് അംബറാണ്. ഫഹരീഖു അൻഹുദമ, ആ കുട്ടിക്ക് വേണ്ടി നിങ്ങളെ രക്തം ഒഴുക്കണം. അപ്പൊ രണ്ട് കാര്യങ്ങളും പറഞ്ഞു, കുട്ടി ജനിക്കുന്നതോടെ അഖീഖത്തുണ്ട്, കുട്ടി ജനിച്ചാൽ അതിന് അഖീഖത്തുണ്ട്. ആ പ്രയോഗം അങ്ങനെയാണ്, കുട്ടി ജനിച്ചാൽ അഖീഖത്തുണ്ട്, ആ കുട്ടിക്ക് ബാധ്യതയാണത്, ആ കുട്ടിക്ക് വേണ്ടി നിങ്ങളെ രക്തം ഒഴുക്കണം. അമീതു അൻഹുൽ അദ, അവനിൽ നിന്ന് ഉപദ്രവങ്ങൾ നീക്കം ചെയ്യുകയും ചെയ്യണം. ഇതിന് പല വ്യാഖ്യാനങ്ങൾ വന്നിട്ടുണ്ട്, മുടികളയിൽ ഇൻഷാല്ലാഹുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുന്നുണ്ട്. ഇതാണ് ഒരു ഹദീസ്, ഇത് വാജിബാണെന്ന് കൊണ്ടുവന്ന ആൾക്കാർ ഇതാണ്, ഇതുപോലെ തെളിവ് കൊണ്ടുവന്നത് ഇതാണ്. രണ്ടാമത്തെ ഹദീസ് സമുറ, സമുറയിൽ നിന്നുള്ള ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു ഗുലാമിൻ റഹീനത്തുൻ ബി അഖീഖതിഹി, ഇത് ഇതേപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ഹദീസ് തന്നെ, കുല്ലു ഗുലാമിൻ റഹീനത്തുൻ ബി അഖീഖതിഹി, ഓരോ കുട്ടിയും അവന്റെ അഖീഖക്ക് പണയപ്പെട്ടവനാണ്. റഹീനത്ത് വേറെ ചില റിവായത്തുകളിൽ കാണാം, കുല്ലു ഗുലാമിൻ മുർത്തഹനും ബി അഖീഖതിഹി, ഓരോ കുട്ടിയും, ജനിക്കുന്ന ഓരോ കുട്ടിയും അവന്റെ അഖീഖക്ക് പണയം വെക്കപ്പെട്ടവനാണ്. ഏതിന് പണയം വെക്കപ്പെട്ടവൻ? അഖീഖക്ക് വേണ്ടി പണയം വെക്കപ്പെട്ടവൻ. ഹദീസിന്റെ പ്രയോഗം അങ്ങനെയാണ്. ഈ മുർത്തഹനും ബി അഖീഖതിഹി എന്നുള്ളതിന് ഉലമാക്കള് വളരെ പ്രധാനപ്പെട്ട ചില വിശദീകരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പണയം വെച്ചൊരു സംഗതി, പിന്നെ ഇത് ദൈനുൻ യുഖള എന്നൊക്കെ ഇതിനെ കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്, ഇത് ആ കുട്ടിക്ക് വീട്ടിൽ കൊടുക്കേണ്ട ഒരു കടമാണ് അഖീഖത്ത് എന്നുള്ളത്. അഖീഖത്ത് കൊണ്ട് കുട്ടി പണയം വെക്കപ്പെട്ടവനാണ്, ആ കുട്ടി പണയത്തിലാണ്. എന്തുകൊണ്ട്? അഖീഖ കൊണ്ട് പണയത്തിലാണ്. ആ പണയം കിട്ടണമെങ്കിൽ അഖീഖാർക്കാണ്, ഇല്ലെങ്കിൽ അത് വീടൂല. അതിന്റെ ബാധ്യത രക്ഷിതാക്കൾക്കാണ്. ഈ ഹദീസിന്റെ പ്രയോഗം കുല്ലു ഗുലാമിൻ റഹീനത്തും ബി അഖീഖതിഹി. ഇബ്നു സൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു മഹ്ബൂസുൻ ബി അഖീഖതിഹി, ഓരോ കുട്ടിയും അവന്റെ അഖീഖത്ത് കൊണ്ട് ബന്ധിപ്പിക്കപ്പെട്ടവനാണ്, തടവിലാക്കപ്പെട്ടവനാണ്. അത് ഏതൊക്കെ കാര്യത്തിൽ എന്നുള്ളത് വിശദീകരണം വരുന്നുണ്ട്. ഏതുവരെ എന്ന് ചോദിച്ചാൽ ഷഫാഅത്ത് പോലും. അഖീഖത്തർക്കാത്ത കുട്ടികൾക്ക് മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് ഷഫാഅത്ത് ചെയ്യാൻ സാധിക്കുകയില്ല. ഇൻഷാല്ലാഹ് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന വ്യാഖ്യാനങ്ങൾ ഇമാം അഹമ്മദിൽ നിന്നുള്ള റിപ്പോർട്ടാണ് ഈ വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് വന്നിട്ടുള്ളത്. കാരണം ആ കുട്ടി അഖീഖക്ക് വേണ്ടി അഖീഖ അറക്കുന്നതിന് വേണ്ടി പണയം വെക്കപ്പെട്ടവനാണ്. അതുകൊണ്ട് ഏഴാമത്തെ ദിവസം അവന് വേണ്ടി ആ അഖീഖയുടെ അറിവ് നടക്കണം. വയുസം മാഫിഹി, അതിൽ തന്നെ അവന് പേര് വിളിക്കുകയും വേണം. വയോഹരക്കു റൗസഹു, അവന്റെ തലമുടി കളയുകയും വേണം. തുറമുല ഉദ്ധരിച്ചിട്ടുണ്ട്, സുനനിന്റെ ആളുകളൊക്കെ അത് ഉദ്ധരിച്ചിട്ടുണ്ട്, ഇമാം അഹമ്മദ് ഉദ്ധരിച്ചിട്ടുണ്ട്, അബുദാവ് ഉദ്ധരിച്ചിട്ടുണ്ട്, നസായി ഉദ്ധരിച്ചിട്ടുണ്ട്, ത്വാരിസി ഉദ്ധരിച്ചിട്ടുണ്ട്, ദാരിമി ഉദ്ധരിച്ചിട്ടുണ്ട്, ഇവരൊക്കെ ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. ഈ ഹദീസ് അപ്പൊ ഓരോ കുട്ടിയും, ജനിക്കുന്ന ഓരോ കുട്ടിയും അവന്റെ അഖീഖക്ക് വേണ്ടി പണയം വെക്കപ്പെട്ടവനാണ്, പണയപ്പെടുത്തപ്പെട്ടവനാണ്, അഖീഖയിൽ ബന്ധിപ്പിക്കപ്പെട്ടവനാണ്. അതുകൊണ്ട് ഏഴാമത്തെ ദിവസം നിങ്ങൾ എന്ത് ചെയ്യണം, ആ കുട്ടിക്ക് വേണ്ടിയിട്ട് അറിവ് നടത്തണം, പേര് വിളിക്കുകയും ചെയ്യണം. മൂന്നാമത്തെ ഹദീസിൽ ആയിഷ റളിയല്ലാഹു തആലഹി നിന്നുള്ള നിവേദനത്തിൽ കാണാം, അമറന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഇതിൽ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, ഇത് സുന്നത്തുൽ മുഅക്കദ, അതല്ലെങ്കിൽ വാജിബാണ് എന്നുള്ളവരെ ചർച്ച വരാനുള്ള കാരണം ഈ ഹദീസുകളാണ്. കാരണം ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖൗലിയായ സുന്നത്ത് ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്. ഈ പറഞ്ഞതൊക്കെ ഖൗലിയായിട്ടുള്ള സുന്നത്തുകളാണ്. അതേപോലെ തന്നെ ഈ ഹദീസിലുള്ളത് ആയിഷ റളിയല്ലാഹു തആലഹ എന്നുള്ള ഈ ഹദീസിലുള്ളത് ഇമാം അഹ്മദ് മുസ്ലിം ഉദ്ധരിച്ച ഈ ഹദീസിലുള്ളത് അമറന, ഞങ്ങളോട് കൽപ്പിച്ചു എന്നാണ്. അമറന, ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു. അത് വാജിബാണെന്നുള്ള ആൾക്കാരത് തെളിവിടിച്ചു. അമറന, ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ നഉക്ക അനിൽ ജാരിയത്തി ശാത്തൻ, പെൺകുട്ടിക്ക് ഒരാടിനെ അറക്കാൻ. അലി ഗുലാമി ശാത്തൈനി, ആൺകുട്ടിക്ക് രണ്ടാടിനെ അറക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു. അപ്പൊ ഇതൊക്കെ കൗലിയായിട്ടുള്ള സുന്നത്തുകളാണ്. ഞങ്ങളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അമറന, ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു, കൽപ്പനയാണ്, അമ്രാണ്, ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു. ആൺകുട്ടിക്ക് ഒരാടും, ആൺകുട്ടിക്ക് രണ്ടാടും, പെൺകുട്ടിക്ക് ഒരാടും വറക്കുവാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു. ഇനി ഇത് മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഖൗലിയായ സുന്നത്തുണ്ട്, ഫിഅലിയായ സുന്നത്തുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസൻ ഹുസൈനു വേണ്ടിയിട്ട് അർത്തു എന്ന് തന്നെ ഹദീസിൽ വന്നിട്ടുണ്ട്. അബൂദാവൂദ് നസായിക്ക് ഉദ്ധരിച്ചുള്ള ഹദീസിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്നുള്ള നിവേദനത്തിൽ കാണാം, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അഖാനിൽ ഹസനി വൽ ഹുസൈനി കബ്ഷൻ കബ്ഷ, ഹസനും ഹുസൈനും റളിയല്ലാഹു അൻഹുമ അവർക്ക് വേണ്ടിയിട്ട് ഓരോരോ ആടിനെ അറുത്തു. ഒരാടിനെ ഹസനു വേണ്ടിയിട്ട് അറുത്തു, ഒരാടിനെ ഹുസൈനു വേണ്ടിയിട്ടും അറുത്തു. അവൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖൗലിയായിട്ടുള്ള സുന്നത്ത് വന്നു, ഫിഅലിയായിട്ടുള്ള സുന്നത്തും വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറുത്തു എന്നുള്ളതാണ് അഖ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിവ് നടത്തി, അഖീഖത്ത് അറിവ് നടത്തി. അനിൽ ഹസനി വൽ ഹുസൈനി, ഹസനും ഹുസൈനും വേണ്ടിയിട്ട്, കബിഷൻ കബിഷ, ഓരോരോ ആടിനെ വീതം വേണ്ടിയിട്ട്, ഹസൻ ഒരാടിന്, അതേപോലെ തന്നെ ഹുസൈൻ റളിയല്ലാഹുവിന് ഒരാടിനെ അറുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൻഷാല്ലാഹ് അതിന്റെ വിശദീകരണം നമ്മുടെ വിഷയത്തിൽ വരുന്നുണ്ട്, ഒരാടിനെ ആൺകുട്ടിക്ക് അറക്കാൻ പറ്റുമല്ലേ എന്നുള്ളത്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഫിഅലി ആയിട്ടുള്ള ഹദീസും ഇതിൽ വന്നിട്ടുണ്ട് എന്നർത്ഥം. അപ്പൊ ഒന്ന് കൗലിയായിട്ടുള്ളത് വന്നു, ഫിഅലിയായിട്ടുള്ളത് വന്നു, ഇതേപോലെ തന്നെ വേറെയും ഹദീസുകൾ ആ വിഷയത്തിൽ വന്നിട്ടുണ്ട്. ഇങ്ങനെ ധാരാളക്കണക്കിന് ഹദീസുകൾ. നേരത്തെ നമ്മൾ വായിച്ചത് മുൻഗാമികളുടെ സഹാബികൾക്കിടയിൽ, താബിഈങ്ങൾക്കിടയിൽ, ഉലമാക്കൾക്കിടയിൽ അറിയപ്പെട്ട കാര്യമായിരുന്നു എന്ന് വന്നത്. അപ്പൊ ഈ ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് എന്ത് പറഞ്ഞത്, ഇത് വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ് എന്നുള്ളത് പറയാനുള്ള കാരണം. എന്നാൽ പിന്നെ ഈ ഇത് വാജിബിന്റെ ദീൻ എങ്ങനെയാണ് ഇത് പോകുന്നത്? അപ്പൊ ഈ ഹദീസിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് വാജിബാണ് എന്നുള്ള രൂപത്തിലാണ്. അപ്പൊ അതിന് ചില നിയമങ്ങളുണ്ട്. ഈ വാജിബ്, ആ വാജിബിൽ നിന്ന് അത് സുന്നത്തിലേക്ക് അത് മടങ്ങുന്നത് എങ്ങനെയാണ്, അതിന് ചില നിയമങ്ങൾ പറയുന്നുണ്ട്. അതിൽ ഒന്ന്, വേറെ തെളിവുകൾ ആ വിഷയത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് വാജിബല്ല എന്ന് അറിയിക്കുന്ന തെളിവുകൾ വന്നിട്ടില്ലെങ്കിൽ അതെന്താകും? അത് സുന്നത്ത്, അത് വാജിബല്ല എന്നുള്ളത് അതിന് കിട്ടും. അങ്ങനെ ഒരു ഹദീസും വന്നിട്ടുണ്ട്. അപ്പൊ ആ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് ബാക്കിയുള്ള ഹദീസുകൾ ഉലമാക്കൾ വിശദീകരിക്കുകയും ജുംഹൂർ എന്ത് പറഞ്ഞത്, ഇത് മുസ്തഹബ് മാത്രമല്ല മുസ്തഹബാണ്, അത് സുന്നത്തുൻ മുഅക്കദ, ബലപ്പെട്ട സുന്നത്ത് കൂടിയാണ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ആ ഹദീസ് വന്നിട്ടുള്ളത് അംർ ബിൻ ഷുഐബ് അദ്ദേഹത്തിന്റെ പിതാവിൽ നിന്ന് അദ്ദേഹത്തിന്റെ ജദ്ദിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസ് അബൂദാവൂദ് ഉദ്ധരിച്ചിട്ടുള്ളത്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ വുലിദ ലഹു വലദുൻ, ആർക്കെങ്കിലും ഒരു കുട്ടി ജനിച്ചാൽ, ഫഅഹബ്ബ അൻ യൻസുക അൻഹു ഫല്യൻസുക, അവന് വേണ്ടി ബലി എറുക്കാൻ ഹഖീഖത്ത് നടത്താൻ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവർ അത് നടത്തിക്കൊള്ളട്ടെ. അൻ ഉലാമി ഷാത്താനി മുകാഫിയത്താനി, ആൺകുട്ടിയാണെങ്കിൽ ഒരേപോലുള്ള രണ്ടാടുകൾ, വഅനിൽ ജാരിയത്തി ഷാത്തുൻ, പെൺകുട്ടിയാണെങ്കിൽ ഒരാടിനെയും. ഷെയ്ഖ് അൽബാനി ഹസനാക്കിയിട്ടുള്ള ഹദീസ് അബൂദാവൂദ് ഉദ്ധരിച്ചിട്ടുള്ളത്. അപ്പൊ ഈ ഹദീസിന്റെ ഈ ഒരു പ്രയോഗം ഉലമാക്കൾ പറഞ്ഞു, അതുകൊണ്ട് ലൈസത്ത് വാജിബ, വാജിബല്ല. കാരണം ഈ പ്രയോഗത്തിലുള്ളത് എന്താണ്, മൻ വലുദലഹു വലദുൻ ഫഅഹബ്ബ അൻ യൻസുക അൻഹു ഫല്യൻസുക, ആരാണോ അറവ് നടത്താൻ ഉദ്ദേശിക്കുന്നത് ഇഷ്ടപ്പെടുന്നത്, ഫഅഹബ്ബ, അങ്ങനെ അവൻ ഇഷ്ടപ്പെട്ടു. അപ്പൊ ആരാണോ ഇഷ്ടപ്പെടുന്നത് അവൻ അത് അറുത്തു കൊള്ളട്ടെ എന്നുള്ള ഈ ഹദീസിൽ പറഞ്ഞത്. അപ്പൊ അങ്ങനെയുള്ള ചില തെളിവുകൾ കൂടി ഇതിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ജംഹൂർ ഇത് മുഅക്കദായിട്ടുള്ള സുന്നത്താണ് എന്ന് പറയാനുള്ള കാരണം. എന്നാൽ മറ്റേ തെളിവുകൾ പിടിച്ചുകൊണ്ടാണ് എന്ത് ചെയ്തത്, നേരത്തെ പറഞ്ഞ ആളുകൾക്ക് അത് വാജീബാണെന്ന് പറഞ്ഞിട്ടുള്ളത്. എന്താണെങ്കിലും ജംഹൂറിന്റെ അഭിപ്രായം ഇത് സുന്നത്തിൽ മുഅക്കദയാണ്, ഒരാളത് ഉപേക്ഷിച്ചു എന്നുള്ളത് കൊണ്ട് എന്താവില്ല, അതയാള് പിന്നെ ആസിമാവില്ല, അയാളെ കുറ്റം ചെയ്തവനായി തീരുകയില്ല. എന്നാലും ഇത് ഇത്രയധികം പ്രാധാന്യത്തോടു കൂടി വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ അത് ചെയ്യേണ്ടത് തന്നെയാണ് എന്നുള്ളത്, കഴിവുള്ളവർ അത് ചെയ്യുക തന്നെ വേണം എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള പ്രയോഗങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ വിഷയത്തില് ഉലമാക്കൾ നടത്തിയിട്ടുള്ള മറ്റൊരു ചർച്ച എന്താ അറിയാം, ഒരാൾക്ക് കുട്ടി ജനിച്ച സന്ദർഭത്തിൽ ആ സന്ദർഭത്തിൽ സാമ്പത്തികമായ കുറച്ച് പ്രയാസമുണ്ട് എങ്കിൽ അഖീഖത്ത് അറക്കുന്നതിന് വേണ്ടിയിട്ട് അയാൾക്ക് കടം വാങ്ങാമോ? ഈ ഒരു ചർച്ച പോലും ഈ വിഷയത്തിൽ നടത്തിയിട്ടുണ്ട്. അഖീഖത്ത് അറക്കുന്നതിന് വേണ്ടിയിട്ട് കടം മേടിക്കാൻ പറ്റുമോ? ആ ഒരു ചർച്ച പോലും ഇതിൽ വന്നിട്ടുണ്ട്. എന്തുകൊണ്ട്? അത്രത്തോളം ഇതിന് പ്രാധാന്യമുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ. അതിലൊരു സംഭവം, ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയോട് ചോദ്യം, അദ്ദേഹത്തിന്റെ മകൻ സ്വാലിഹ്, അഹമ്മദ് ബിൻ ഹംബൽ അള്ളാഹിയുടെ മകൻ സ്വാലിഹിൽ നിന്നുള്ള റിവായത്തിൽ കാണാം. അദ്ദേഹം പറയുന്നു, ഖുൽതുലി അബി, ഞാൻ എന്റെ പിതാവിനോട് ചോദിച്ചു, യൂലദുൽ റജുലി വലൈസ ഇൻദഹുമാ യഅഖൂ അഹബ്ബു ഇലൈക അൻ യസ്തഖ്രിദവ യഅഖാനഹു അം യുഅഖ്ഖിറ ദാലിക ഹത്താ യുസ്ഖിറ, എന്നാണ് ചോദ്യം. അയാൾക്ക് കുട്ടി ജനിച്ചു, പക്ഷെ ബലി എറുക്കാനുള്ള പൈസ അവന്റെ കയ്യിലില്ല. അങ്ങനെയാണെങ്കിൽ അവന് പൈസ ഉണ്ടാകുന്നത് വരെ അവൻ അതിനെ പിന്തിപ്പിക്കുകയാണോ ചെയ്യേണ്ടത്, അതല്ല ആ സന്ദർഭത്തിൽ അവന് കടം വാങ്ങിയിട്ട് അത് അറിവ് നടത്തുകയാണോ ചെയ്യേണ്ടത്? ഞാൻ എന്റെ ഉപ്പയോട് ചോദിച്ചു, അതാണ് ചോദ്യം മനസ്സിലായല്ലോ. ഇത് പിന്തിപ്പിക്കുകയാണോ നല്ലത്, അതല്ല കടം വാങ്ങിയിട്ട് അഖീഖത്ത് അറക്കാണോ വേണ്ടത്? വഖാല, അദ്ദേഹം പറഞ്ഞു, ഇമാം ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹി പറഞ്ഞു, അഷദ്ദു മാ സമിഅ്തു ഫിൽ ഹഖീഖത്തി ഹദീസുൽ ഹസൻ അൻ സമുറ അനി നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കുല്ലു ഗുലാമിൻ റഹീനതുൻ ബി ഹഖീഖതിഹി. ഈ ഹദീസ് അദ്ദേഹം ഉദ്ധരിച്ചു. ഈ വിഷയത്തിൽ വന്നിട്ടുള്ള ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഹദീസ് ഇതാണ്. സമുറയിൽ നിന്ന് സമുറ നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഉദ്ധരിക്കുന്ന ഈ ഹദീസാണ് എന്ത്, ഓരോ കുട്ടിയും അവന്റെ ഹഖീഖത്തിന് വേണ്ടി പണയപ്പെടുത്തപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ വിഷയത്തിൽ വന്നിട്ടുള്ള ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഹദീസ്. വഇന്നീ ലർജു ഇനിസ്തഖറദ അൻ യുഅജ്ജിലല്ലാഹു ലഹുൽ ഖുൽഫ, അവൻ കടം വാങ്ങുകയാണെങ്കിൽ അള്ളാഹു വളരെ വേഗത്തിൽ അവന് മറ്റൊന്ന് പകരം നൽകുന്നതാണ് എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അവൻ കടം കൊടുത്താൽ തന്നെ അള്ളാഹു ഖൈറായ അവന് പകരം കൊടുക്കും, അത് വളരെ വേഗത്തിൽ തന്നെ അള്ളാഹു കൊടുക്കുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ പ്രതീക്ഷിക്കുന്നു. ലിഅന്നഹു അഹയാ സുന്നതം മിൻ സുനനി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വത്തബഅ മാ ജാ ബിഹാ. ഈ കാര്യം ശ്രദ്ധിച്ചു. അദ്ദേഹം പറഞ്ഞത് എന്താ കാരണം? ലിഅന്നഹു അഹയാ സുന്നതം മിൻ സുനനി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, കാരണം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽപ്പെട്ട ഒരു സുന്നത്തിനെ അവൻ ജീവിപ്പിച്ചിരിക്കുന്നു. വത്തബഅ മാ ജാ ബിഹി, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നതിനെ അവൻ പിൻപറ്റുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് അവന് കടം വാങ്ങിയിട്ട് അത് ചെയ്യുകയാണെങ്കിൽ അള്ളാഹു വളരെ വേഗത്തിൽ അവനതിന് പകരം കൊടുക്കുമെന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം രണ്ട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സുന്നത്തിന് അവൻ ജീവിപ്പിക്കണം. രണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന കൽപ്പന അവൻ ഇത്തിബാ ചെയ്യണം. ഇബ്നുൽ ഖയ്യിമിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇബ്നുൽ മുൻദിർ റഹ്മത്തുള്ളാഹി അലൈഹി ഇമാം അഹ്മദിന്റെ ഈ വാചകത്തെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, സദഖ അഹ്മദ്, ഇമാം അഹ്മദ് പറഞ്ഞത് സത്യമാണ്. കാരണം സുന്നത്ത് ജീവിപ്പിക്കലും അത് പിൻപറ്റുകയും ചെയ്യുക എന്നുള്ളത് അഫ്ളലാണ്, ഏറ്റവും ശ്രേഷ്ഠകരമായ കാര്യമാണ്. കാരണം ഈ വിഷയത്തിൽ വന്നിട്ടുള്ള ഖബറുകൾ നമ്മൾ കൊണ്ടുവന്നു, ആ ഖബറുകൾ അതെല്ലാം തന്നെ തഅ്കീദിനെ കുറിക്കുന്ന ഖബറുകളാണ്. കാരണം അത് കുട്ടിക്ക് നടത്തേണ്ട അറവാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കൽപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ അഖീഖത്ത് നടത്തുക എന്നുള്ളത് ഉലഹിയത്ത് പോലെ വലീമത്ത് പോലെ അത് ഓരോരുത്തരും അതിന് കടപ്പെട്ടവനായി തീരുന്നു. കാരണം ആ വിഷയത്തിൽ വന്നിട്ടുള്ള അഖ്ബാറുകളൊക്കെ തഅ്കീദിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇമാം അഹ്മദ് പറഞ്ഞത് സത്യമാണ്, കാരണം അവിടെ സുന്നത്തിനെ ജീവിപ്പിക്കുകയാണ് ചെയ്യുന്നത്, ആ ഹദീസുകളെ പിൻപറ്റുകയാണ് ചെയ്യുന്നത് എന്നുള്ളത് ഇബിൽ മുൻദിർ റഹ്മത്തുള്ളാഹി അലൈഹി ഇതിനെ വിശദീകരിച്ചിട്ട് പറയണം. ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, കടം വാങ്ങുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, അപ്പൊ ഈ വിഷയത്തിൽ കുറെ ചർച്ച ഉണ്ട്, എന്ത് അഖീഖത്ത് അറക്കാന് കടം വാങ്ങിയിട്ട് അത് ചെയ്യണോ ചെയ്യണ്ടോ എന്നുള്ളത് അതിന്റെ പ്രാധാന്യം കൊണ്ടാണ്, ഇതിന്റെ ഫളൽ കൊണ്ടാണ്. ഷെയ്ഖ് അൽബാനി പറഞ്ഞു, രണ്ടാളുകൾ, ഒന്ന് ഫഖീറാണ്, അയാൾക്ക് കടം വാങ്ങിയാൽ അയാൾക്ക് തിരിച്ചു കൊടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അയാളെ ചെയ്യരുത്, അയാൾ നിൽക്കരുത്. കാരണം എന്താ, അയാൾക്ക് രണ്ട് ഒരു കുറ്റം കൂടി കൂടുതൽ കിട്ടുക എന്നല്ലാതെ ആ കടം വാങ്ങിയിട്ട് തിരിച്ചു കൊടുത്തില്ല എന്നുള്ള കുറ്റം കൂടി അയാൾക്ക് കിട്ടും. അപ്പൊ അയാൾ ഫക്കീറാണ്, ആൾക്ക് ആ കടം തിരിച്ചു കൊടുക്കാൻ കഴിയില്ലെങ്കിൽ അയാൾ കടം വാങ്ങി ചെയ്യേണ്ട കാര്യമില്ല. എന്നാൽ ആ സന്ദർഭത്തിൽ കടം വാങ്ങിയിട്ട് അയാൾക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയും, അയാൾ സാമ്പത്തിക ശേഷി ഉള്ളവനാണ് എങ്കിൽ, ഷെയ്ഖ് അൽബാനി പറഞ്ഞെങ്കിൽ അവന് കടം വാങ്ങുക എന്നുള്ളത് നിർബന്ധമാണ്. കാരണം എന്താ, അല്ലഹു മുസ്തഫിയുൻ, അവനത് തിരിച്ചു കൊടുക്കാനുള്ള കഴിവുണ്ട്. ഷെയ്ഖ് അൽബാനിന്റെ അവസാനത്തെ വാചകം, ഫഹാദായിജിബു അലൈഹി അൻസ്തഖറല ലിഹാദിഹിൽ മുനാസബ ലിഅന്നഹു മുസ്തഫിയുൻ, അതുകൊണ്ട് കടം വീട്ടാൻ കഴിവുള്ള ഒരുത്തനെ സംബന്ധിച്ചിടത്തോളം അവൻ ഈ സന്ദർഭത്തിൽ ഇതിനു വേണ്ടി അഖീഖത്ത് അറക്കുന്നതിന് വേണ്ടി കടം വാങ്ങുക എന്നുള്ളത് അവനെ സംബന്ധിച്ചിടത്തോളം വാജിബാകുന്നു. ലിഅന്നഹു മുസ്തഫിയുൻ, കാരണം ആ കടം വീട്ടാനുള്ള കഴിവ് അവനുണ്ട്. അതുകൊണ്ട് തന്നെ ഇതേപോലെ തന്നെ ഇബ്നു സൈമിയ റഹ്മത്തുള്ളാഹിയും ഇങ്ങനെ തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. ഒരാൾക്ക് കടം കിട്ടാൻ കഴിയുമെങ്കിൽ എന്ത് ചെയ്യാം, ആ സന്ദർഭത്തിൽ കുറച്ച് പ്രയാസങ്ങൾ ഉണ്ടായി എന്നാൽ അവനാ പിന്നെ സാമ്പത്തികമായ നഷ്ടം നികത്താൻ സാധിക്കും, അവനതിന് കഴിവുള്ളവനാണെങ്കിൽ അവൻ കടം വാങ്ങിയിട്ടെങ്കിലും ആ അഖീഖ തറക്കട്ടെ എന്നുള്ളതാണ് ഇത് സംബന്ധമായിട്ടുള്ള ചർച്ചകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഇതാണ് ഈ മുഹമ്മദ് ഹംബൽ റഹ്മത്തുള്ളാഹി ഈ വിഷയത്തെ പറ്റി സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പോ ആ ചർച്ച പോലും ഇതിൽ നടന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇനി അറവ് നടത്തേണ്ടത് ഏത് ദിവസമാണ്? അത് നേരത്തെ പറഞ്ഞ ഹദീസിൽ നമുക്ക് മനസ്സിലായിട്ടുണ്ടാകും, ഏഴാമത്തെ ദിവസമാണ് അറവ് നടത്തേണ്ടത്. ഏഴാമത്തെ ദിവസമാണ് അറവ് നടത്തേണ്ടത്. അതിന് തെളിവായിട്ട് നമ്മൾ നേരത്തെ ഉദ്ധരിച്ച ഹദീസിൽ ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, സമറയിൽ നിന്ന് സമറ നബിസ്വല്ലാഹു അലൈഹി വസല്ലം ഉദ്ധരിക്കുന്ന ഹദീസിൽ, കുല്ലു ഗുലാമിൻ റഹീനതുൻ ബി അഖീഖതിഹി ഹത്താ യദ്ബഅ അൻഹു യൗമ സാബിഹി, ഓരോ കുട്ടിയും ഏതൊരു കുട്ടിയും അവന്റെ അഖീഖയ്ക്ക് വേണ്ടി പണയപ്പെടുത്തപ്പെട്ടവനാണ് അവൻ അറവ് നടത്തുന്നത് വരേക്കും. യൗമ സാബിഹി, ഏഴാമത്തെ ദിവസം. അപ്പൊ ഏഴാമത്തെ ദിവസമാണ് അറവ് നടത്തേണ്ടത്. ആ വിഷയത്തിൽ വേറെയും ഹദീസുകൾ വന്നിട്ടുണ്ട്, ഏഴാമത്തെ ദിവസമാണ് അറവ് നടത്തേണ്ടത് എന്ന് സൂചിപ്പിക്കുന്ന ഹദീസുകൾ. അപ്പൊ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്, ഇതിൽ സുന്നത്ത് വന്നിട്ടുള്ളത്, അസ്ല് വന്നിട്ടുള്ളത്, ഏഴാമത്തെ ദിവസം ആ കുട്ടിക്ക് വേണ്ടിയിട്ട് അറവ് നടത്തുക എന്നുള്ളതാണ്. ഇനി ഒരാൾക്ക് ഏഴാമത്തെ ദിവസം ആ അറവ് നടത്താൻ സാധിച്ചിട്ടില്ലെങ്കിലോ, അയാൾക്ക് അതിനുശേഷം ഏത് സമയത്തും അറവ് നടത്താം. എട്ടാമത്തെ ദിവസം നടത്താം, ഒമ്പതാമത്തെ ദിവസം നടത്താം, പത്താമത്തെ ദിവസം നടത്താം. ചില ആളുകൾ വിചാരിക്കുന്നത് പോലെ പിന്നെ പതിനാലാമത്തെ ദിവസം തന്നെ കാത്തിരിക്കണമെന്നില്ല, അല്ലെങ്കിൽ ഇരുപത്തിയൊന്നാമത്തെ ദിവസം തന്നെ ആകണമെന്നില്ല. എന്നാൽ ഏഴിന് ശേഷം പതിനാല് ഇരുപത്തിയൊന്ന് അത് ശ്രേഷ്ഠമായ ദിവസങ്ങളാണ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. കാരണം ആ വിഷയത്തിൽ ചില ഹദീസുകളും വന്നിട്ടുണ്ട്, എന്നാൽ ഹദീസിന്റെ സനദിനെ കുറിച്ച് ചർച്ച ഉണ്ട്, പല ഉലമാക്കളും പറഞ്ഞു ഹദീസ് ളഈഫ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏത് ആ വിഷയത്തിൽ വന്നിട്ടുള്ള ചില ഹദീസുകൾ, ഏത് ഏഴിന് അല്ലെങ്കിൽ പതിനാലിന് അല്ലെങ്കിൽ ഇരുപത്തിയൊന്നിന്. അതിലൊരു ഹദീസ് അബ്ദുല്ലാഹി ബിൻ ബുറൈദ അൻ അബീഹി അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല അൽ അഖീഖത്തു തുദ്ബഹു ലിസബ്ഖിൻ വലി അർബഇ അശറ വലി ഹദാ വഇശ്രിൻ, അറവ് നടത്തേണ്ടത് ഏഴിനാണ്, ഇല്ലെങ്കിൽ പതിനാലിന് ഇല്ലെങ്കിൽ ഇരുപത്തിയൊന്നിന്. അതേപോലെ തന്നെ ഉമ്മു കുർസ്, അതേപോലെ അബൂ കുർസ്, അവരിൽ നിന്നുള്ള റിവായത്തിൽ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് ഫഫി വൽ യകുൻ ദാക യൗമ സാബിയ ഏഴാമത്തെ ദിവസമായിരിക്കണം. ഫൈലം യകുൻ ഫഫി അർബഅത്ത് അശറ ഫൈലം യകുൻ ഫഫി ഹദാ വൈശരീൻ ഏഴാമത്തെ ദിവസം അല്ലെങ്കിൽ പതിനാല് അല്ലെങ്കിൽ ഇരുപത്തിയൊന്ന്. നല്ല ഹദീസ് ലൈഫ് ആണെന്നുള്ളത് പലരും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇനി ലൈഫ് ആണെങ്കിലും അല്ലെങ്കിലും ഏഴിന് ഒരാൾക്ക് അറിവ് നടത്താൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഏത് ദിവസം അറിവ് നടത്താന്നുള്ളത് മൊത്തത്തിൽ ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. ഏഴിന്റെ മുമ്പ് അറിവ് നടത്താൻ പറ്റുമോ? ഒരാൾക്ക് അർജന്റ് ഉണ്ട്, ഏഴിന്റെ അന്ന് അയാൾ നാട്ടിലുണ്ടാവില്ല, അല്ലെങ്കിൽ അന്ന് വേറെ വല്ല പ്രശ്നമുണ്ട്, ഏഴിന്റെ മുമ്പ് അറിവ് നടത്താം. അഞ്ച് ഏഴിന്റെ മുമ്പ് കുട്ടി ജനിച്ചാൽ മതി. കുട്ടി ജനിക്കുക എന്നുള്ളതാണ് ഇതിന്റെ തൊലവ്. ഏഴിന്റെ മുമ്പ് ഒരാൾക്ക് അറിവ് നടത്താം, അതിനും വിരോധമല്ല. അപ്പൊ ഏഴിന്റെ ശേഷം ഏത് ദിവസമാകാം ഒരാൾ അറിവ് നടത്തുകയാണെങ്കിൽ? അതിൽ പലരും പറഞ്ഞിട്ടുണ്ട് പതിനാല് ഇരുപത്തൊന്ന് ശ്രേഷ്ഠകരമായ ദിവസം ഈ പറഞ്ഞ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ. എന്നാലും ചില ആൾക്കാരത് ലൈഫ് ആണെന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. അതിൽ വേണമെങ്കിൽ ചില ആളുകൾ, ഉദാഹരണമായിട്ട് ഇബ്നു സൈമി റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തോട് ഈ വിഷയത്തിൽ ചോദ്യം ചോദിച്ച സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞു, ഫൽ അഫ്ദലു അൻ തകൂന ഫി യൗമി സാബിഇ, ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് ഏഴാമത്തെ ദിവസമാണ്. കാരണം ഹദീസിൽ വന്നിട്ടുള്ളത് അങ്ങനെയാണ്, ഏഴാമത്തെ ദിവസം. കാല ഉലമാക്കൾ പറഞ്ഞിരിക്കുന്നു, ഫൈൻ ഫാത്ത് യൗമു സാബിഇ ഫഫി യൗമി റാബി അശറ, ഫൈൻ ഫാത്ത് ഫഫി യൗമി ഹാദി വൈശരീൻ, ഏഴാമത്തെ ദിവസം നഷ്ടപ്പെട്ടാൽ പതിനാല് ഇരുപത്തൊന്ന് എന്നുള്ള ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. ഫൈൻ ഫാത്ത് ഫഫി അയ്യ വക്തിനാൽ അന്നഹു ലാ ഹർജ അൻ യദ്ബഹ അഖീഖ, ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഏതൊരു സമയത്ത് ഒരാൾക്ക് അഖീഖ അറക്കുന്നതിന് വിരോധമല്ല. അൻ യദ്ബഹ അഖീഖ ഫി യൗമി സാദിസ് ആറാമത്തെ ദിവസം അർക്ക, അവിൽ ഖാമിസ് അല്ലെങ്കിൽ അഞ്ചാമത്തെ ദിവസം അർക്ക, അവിൽ ആഷർ അല്ലെങ്കിൽ പത്താമത്തെ ദിവസം, അവ സാനി ആഷർ അല്ലെങ്കിൽ പന്ത്രണ്ടാമത്തെ ദിവസം ഒക്കെ അർക്ക. ലാക്കിം ഹാദ ഹാദിഹി ഔഖാത്തുൻ മുഫദ്ദല ഫഖത് വയ്യ സലാസത്തുൻ, എന്നാൽ ഈ പറഞ്ഞത് ശ്രേഷ്ഠകരമായ ദിവസങ്ങളാണ് മൂന്നെണ്ണം. ഏത്? അസ്താബിയ റാബിഅ അശർ വൽഹാദി വലിശ്ശേരി, ഏഴ് പതിനാല് ഇരുപത്തൊന്ന്, അല്ലെ ഏഴാണ് ഹാദീസിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ളത്. ശ്രേഷ്ഠകരമായ ദിവസങ്ങളാണെന്നുള്ളത് മാത്രം. ഇപ്പൊ ഇബ്നു സൈമി തന്നെ പറഞ്ഞുണ്ട് അഞ്ചില് നടത്താം, ആറില് നടത്താം, പത്തിന് നടത്താം, പന്ത്രണ്ടിന് നടത്താം എന്നുള്ള ഇബ്നു സൈമി റഹ്മത്തുള്ളാഹി അലൈഹി തന്നെ അദ്ദേഹത്തിന്റെ ഫത്വയില് പറഞ്ഞിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി ഈ പറഞ്ഞ ഗ്രന്ഥത്തില് അതിൽ അദ്ദേഹം പറഞ്ഞു, അന്ന തഖീദ ബിദാലിക, അതായത് ഏഴാമത്തെ ദിവസം ഇസ്തിഹബാബ്, അത് മുസ്തഹബാണ് ഏഴാമത്തെ ദിവസം അറിവ് നടത്തുക എന്നുള്ളത്. വൈല്ല, ഇനി അതിന് സാധിച്ചിട്ടില്ലെങ്കിൽ ഫല ഉദബഹാനഹു ഫിർ റാബിഇ അവ ഇസാമിനി അവിൽ ആഷിരി, ഒരാൾ നാലിനർത്തു അല്ലെങ്കിൽ എട്ടിനർത്തു അല്ലെങ്കിൽ പത്തിനർത്തു, അത് മാ ബഅദ അല്ലെങ്കിൽ അതിന് ശേഷം അർത്തു, അജ്സാദ് അത് മതിയാകുന്നതാണ്. ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി അത് വിശദീകരിച്ചിട്ടുണ്ട്. എന്നാൽ അത് വൈകിപ്പിക്കാതെ, അത് എഴുന്നറക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ തന്നെ അത് വൈകിപ്പിക്കാതെ പെട്ടെന്ന് അറക്കുന്നതാണ് നല്ലത്. ലജ്നത്തുദ്ദായ്മയുടെ ഒരു ഫത്വയിൽ അവർ പറഞ്ഞു, വത്തുദുബഹ യൗമു സാബി ഏഴാമത്തെ ദിവസമാണ് അറക്കേണ്ടത്, വൈദ അഹറഹാനി സാബിയെ, ഇനി ഏഴാമത്തെ ദിവസം ഒരാളെ പിന്തിപ്പിക്കുകയാണെങ്കിൽ ജാദ ദുബഹാഫി അയ്യ വക്തിൻ, ഏത് സമയത്ത് ഒരാൾക്ക് അറക്കുക എന്നുള്ളത് അനുവദനീയമാണ്. വല ഏസമുഫി തഹീരിഹ, അത് പിന്തിപ്പിച്ചു എന്നുള്ളത് കൊണ്ട് അയാൾ കുറ്റക്കാരനായിത്തീരുന്നില്ല. വലഫ്ലു തഖദീ മുഹാമാംകന, എന്നാൽ അത് വേഗത്തിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. എത്ര വേഗത്തിൽ അത് ചെയ്യാൻ പറ്റുമോ അത് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ശ്രേഷ്ഠകരമായിട്ടുള്ളത്. ഇത് ഇമാം നബി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ മജ്മൂല് പറഞ്ഞിട്ടുണ്ട്. ഫല ഉദ ബഹഹ ബഅദ സാബി, ഒരാൾ ഏഴിനു ശേഷം അർത്തു, ഔ ഖബ്ല അല്ലെങ്കിൽ അതിന്റെ മുമ്പ് അർത്തു, ഔ ബഅദ വിലാദ അല്ലെങ്കിൽ ജനിച്ചതിന് ശേഷം അർത്തു, അജ്സാഹു അത് മതിയാകുന്നതാണ്. വൈ ദ ബഹഹ ഖബ്ല വിലാദത്തിൽ അഞ്ചത്, എന്നാൽ വിലാദത്തിന്റെ മുമ്പ് അത് അർക്കുകയാണെങ്കിൽ അത് മതിയാവുകയില്ല, ബിലാ ഖിലാഫിൻ, അതെന്തല്ല അത് അഭിപ്രായം അല്ല, ജനിക്കുന്നതിന്റെ മുമ്പ് അത് അർക്കുമില്ലല്ലോ. കുട്ടി ജനിച്ചതിന്റെ സന്തോഷ സൂചകമായിട്ട് നമ്മൾ നടത്തുന്ന ആരാധനയാണ് ഇബാദത്താണ് അഖീഖത്ത് എന്നുള്ളത്. അപ്പൊ അതിന്റെ മുമ്പ് ആകാവും, ജനിച്ചതിന്റെ മുമ്പ് ആറോ അഞ്ചോ ആകാവുന്നതാണ്, ശേഷം ആകാവുന്നതാണ്. എന്നാൽ ഹദീസിൽ അതിൽ വന്നിട്ടുള്ളത് ഏറ്റവും ശ്രേഷ്ഠകരമായ ദിവസമായിട്ട് വന്നിട്ടുള്ളത്, അതിൽ അസ്ലിൽ സുന്നത്തായിട്ട് വന്നിട്ടുള്ളത് ഏഴാമത്തെ ദിവസം എന്നുള്ളതാണ് നമ്മൾ വായിച്ച ഹദീസിൽ വന്നിട്ടുള്ളത്. അപ്പൊ ഇതാണ് അതിൽ മനസ്സിലാക്കേണ്ടത്. ഇനി ഒരാൾക്ക് ചില സന്ദർഭങ്ങളിൽ ചിലപ്പോൾ അറക്കാൻ സാധിക്കാതെ വരും, ഏഴാമത്തെ പത്തോ ഇരുപത്തൊന്നോ അതിലൊന്നും അറക്കാൻ സാധിച്ചിട്ടില്ല എന്ന് വരാം. ഒരു മാസം കഴിഞ്ഞു, അതല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞു, അതിനുശേഷമാണ് അയാൾക്ക് അറിവ് നടത്താൻ പൈസ ലഭിച്ചതെങ്കിൽ അയാൾക്ക് അറിവ് നടത്താൻ പറ്റുമോ? അറിവ് നടത്താവുന്നതാണ്, അയാളുടെ മക്കൾക്ക് വേണ്ടിയിട്ട് അയാൾക്ക് അറിവ് നടത്താം. ഇങ്ങനെ ആ മക്കൾക്ക് വേണ്ടിയിട്ട് അഖീഖത്ത് അറുത്തിട്ടില്ലെങ്കിൽ എത്ര മാസങ്ങൾ കഴിഞ്ഞാലും എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും ആ മക്കൾക്ക് വേണ്ടിയിട്ട് അയാൾക്ക് പിന്നെ അഖീഖത്ത് അറക്കാവുന്നതാണ്, അത് ജായിസാണ്, അതിനാൽ അയാൾക്ക് പ്രതിഫലം കിട്ടുമെന്നുള്ളത് ഉലമാക്കള് വിശദീകരിച്ചിട്ടുണ്ട്. ഷെയ്ഖ് ഫൗസാൻ ഹഫിളഹുല്ലാ അദ്ദേഹത്തോട് ഈ വിഷയത്തിൽ ഒരു ചോദ്യം ചോദിച്ചു. ഒരാൾക്ക് കുട്ടികളുണ്ടായി, 4 വയസ്സുവരെ അയാൾ അവർക്ക് വേണ്ടിയിട്ട് അഖീഖത്ത് അറുത്തിട്ടില്ല, അതുകൊണ്ട് ഫഹൽ യജൂസു അൻ യഅഖ അൻഹും ബഅദ ഹാദിഹി സിന്നി, ഈ 4 വയസ്സിന് ശേഷം അവർക്ക് വേണ്ടിയിട്ട് അഖീഖത്ത് അറക്കുന്നത് ജായിസാകുമോ? അതിന് ഷെയ്ഖ് ഫൗസാൻ കൊടുക്കുന്ന ഉത്തരം ലാ ബഅസ ബിദാലിക, അതിന് കുഴപ്പമില്ല. ലാ ബഅസ അൻ യദ്ബഹ അൻഹും അൽഅഖീഖ വലൗ സാദത് അഅമാറുഹും അൻ 4 സനവാത്ത്, അവർക്ക് വേണ്ടി അഖീഖത്ത് അറക്കുന്നതിന് ഒരു വിരോധമില്ല, അവരുടെ വയസ്സിന് 4 വയസ്സിൽ കൂടുതലായിട്ടുണ്ടെങ്കിലും അതിന് വിരോധമല്ല, അവർക്ക് വേണ്ടിയിട്ട് അത് അറവ് നടത്താവുന്നതാണ്. എന്നാൽ ഏറ്റവും നല്ലത് അഫ്ദലായിട്ടുള്ളത് അത് ചെയ്യുവാൻ ധൃതി കാണിക്കുക എന്നുള്ളതാണ്. എന്നാൽ നീ അതിൽ പിന്തിപ്പിച്ചാൽ നിനക്ക് അറവ് നടത്തുന്നതിന് തടസ്സമൊന്നുമില്ല, നിനക്ക് എന്നാണോ അത് അറവ് നടത്താൻ സാധിക്കുന്നത് അന്ന് നിനക്ക് അറവ് നടത്താവുന്നതാണ്, അതിന് നിനക്ക് വിരോധമൊന്നുമില്ല എന്നുള്ളത് ഷെയ്ഖ് ഫൗസാൻ അഹ്ലുള്ളയുടെ വിഷയത്തിലുള്ള ഫത്വ വന്നിട്ടുണ്ട്. ഇതേപോലെ തന്നെ ലജ്നത്ത് ദായിമിയുടെ ഈ വിഷയത്തിൽ ചോദ്യം ചോദിച്ചത്, ഒരാൾ അയാൾക്ക് ഒരുപാട് മക്കളുണ്ട്, അയാൾ ആർക്ക് വേണ്ടിയിട്ടും അഖീഖത്ത് അറുത്തിട്ടില്ല, കാരണം ലിയാന്നഹു കാന ഫി ഹാലത്തി ഫഖരിൻ, അയാൾ ആ സന്ദർഭത്തിൽ ഫഖറിലായിരുന്നു, ദാരിദ്ര്യത്തിലായിരുന്നു. വബായദ മുദ്ദത്തിൻ മിൻ സിനീൻ, വബായദ ബുദ്ധത്തിൻ മിനസ്സിനീൻ, അങ്ങനെ കുറച്ചു വർഷങ്ങൾക്ക് ശേഷം അഗനാഹുല്ലാഹു മിൻ ഫളിഹി, അള്ളാഹന്റെ ഫളൽ കൊണ്ട് അയാൾക്ക് ഐശ്വര്യം കിട്ടി. ഹൽ അലൈഹി അഖീഖ, അതുകൊണ്ട് അവനിനി അഖീഖത്ത് അറക്കേണ്ടതുണ്ടോ? കുറച്ച് വർഷങ്ങൾ ആയിട്ടുണ്ട്, അന്ന് അയാൾക്ക് അഖീഖത്ത് അറക്കാൻ സാധിച്ചിട്ട് അയാൾ ഫക്കീറായിരുന്നു, ഇന്നിപ്പ അയാള് അള്ളാഹന്റെ ഫളലുകൊണ്ട് അയാള് ഖനിയാണ്, അപ്പൊ അയാൾക്ക് അഖീഖത്ത് അറക്കാൻ പറ്റുമോ? അതിന് ജവാബ് കൊടുക്കുന്നത് ഇതാക്കാനൽ വാഖിഉ മാദുഖിറ فالمشروع له ان يعقانهم عن كل ابن شاطان ഈ പറഞ്ഞതുപോലെയാണ് ഈ പറയപ്പെട്ടതുപോലെയാണ് കാര്യമെങ്കിൽ അവ കുട്ടികൾക്ക് വേണ്ടി 2 ആടിനെ വീതം വർക്കുക എന്നുള്ളത് മഷ്റൂ ആണ്. ഇങ്ങനെ ഒരുപാട് ഫത്വകൾ ഈ വിഷയത്തിൽ കാണാവുന്ന മക്കളുടെ ഫത്വകൾ ഇതിലെ ഇസ്ലാമിയുടെ 929-ാമത്തെ ഫത്വ നമ്പറാണ്. വേറെയും ധാരാളക്കണക്കിന് ഫത്വകൾ ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരാൾക്ക് ചെയ്യുന്നതിന് വിരോധമൊന്നുമില്ല എന്നുള്ളതാണ് ഉലമാക്കള് വിശദീകരിച്ചിട്ടുള്ളത്. ഇനി അറക്കേണ്ടത് എത്ര ആടിനെയാണ് അറക്കേണ്ടത്? അത് ഹദീസിൽ നമ്മൾ പറഞ്ഞു, ആൺകുട്ടിയാണെങ്കിൽ 2 ആടുകളെ, പെൺകുട്ടിയാണെങ്കിൽ 1 ആടിനെയുമാണ് അറക്കേണ്ടത്. അത് ഒന്നിലധികം ഹദീസുകൾ ആ വിഷയത്തിൽ വന്നിട്ടുണ്ട്. അതിലൊരു ഹദീസ് അബൂദാവൂദിലുള്ള ഹദീസിൽ കാണാമാൻ വലിദലഹു വലദുൻ ഫഹബ്ബാൻ അൻസുഖാനഹു ഫലൻസുഖ, നമ്മൾ നേരത്തെ പറഞ്ഞ ഹദീസ്, ഒരാൾക്ക് ഒരു കുട്ടി ജനിച്ചു, അവൻ അഖീഖത്ത് അറക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവനെ അറവ് നടത്തിക്കൊള്ളട്ടെ. അനിൽ ഗുലാമി ശാത്താനി മുക്കാഫിയത്താനി, ആൺകുട്ടിയാണെങ്കിൽ ഒരേപോലുള്ള 2 ആടുകൾ, വാനിൽ ജാരിയത്തി ശാത്തുൻ, പെൺകുട്ടിയാണെങ്കിൽ 1 ആട്. അപ്പൊ ഇങ്ങനെ ഈ വിഷയത്തിന് ഹദീസ് വന്നിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ ഉമ്മു ഖുറുസ് റളിയല്ലാഹു തആല അൻഹ, അവരിൽ നിന്ന് വന്നിട്ടുള്ള ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് കാണാം, അനിൽ ഗുലാമി ശാത്താനി, ആൺകുട്ടികളാണെങ്കിൽ അവർക്ക് 2 ആടുകൾ, വാനിൽ ഉൻസാ വാഹിദ, പെൺകുട്ടിയാണെങ്കിൽ 1 ആട്. അതേപോലെ തന്നെ ആയിഷ റളിയല്ലാഹുവിൽ നിന്ന് വന്നിട്ടുള്ള നിവേദനത്തിൽ ആമറഹും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് കൽപ്പിച്ചു, അനിൽ ഗുലാമി ശാത്താനി മുക്കാഫിയത്താനി, വാനിൽ ജാരിയത്തി ശാത്ത്, പെൺകുട്ടിയാണെങ്കിൽ 1 ആടിനെയും ആൺകുട്ടിയാണെങ്കിൽ 2 ആടിനെയും വർക്ക. ഇതാണ് ഇതിൽ അസ്ല് വന്നിട്ടുള്ളത്, ഇതാണ് സുന്നത്ത്, ഇതാണ് അഫ്ലൽ, ഇതാണ് അക്കമൽ. ഇനി ഒരാൾക്ക് ചില കാരണങ്ങൾ കൊണ്ട് ആടിനെ കിട്ടിയില്ല എന്ന് വെക്ക, അതല്ലെങ്കിൽ പിന്നെ ആ സന്ദർഭത്തിൽ അയാൾക്ക് 1 ആടിനെയാണ് ലഭിച്ചത്, അങ്ങനെയാണെങ്കിൽ ആ കുട്ടിക്ക് വേണ്ടിയിട്ട് 1 ആടിനെ അറക്കാൻ പറ്റുമോ? അറവ് നടത്താവുന്നതാണ്, അതിന്റെ പ്രതിഫലവും കിട്ടും. അതെങ്കിലും ചെയ്യണം എന്നുള്ളത് ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്, കാരണം ഇത് പണയാണ്. ഈ അഖീഖത്ത് അറക്കുക എന്നുള്ളത് കുട്ടിക്കുള്ള കുട്ടിക്ക് പണയം വീട്ടാനുള്ള മാർഗമാണെന്ത് ഈ അഖീഖത്ത് അറക്കുക എന്നുള്ളത്. അപ്പൊ ഒരാൾക്ക് ആ സന്ദർഭത്തിൽ 2 ആടിന് ലഭിച്ചിട്ടില്ല, ആൺകുട്ടിയാണ്, 2 ആടിന് ലഭിച്ചില്ല, അല്ലെങ്കിൽ 1 ആടിനെ വാങ്ങാനുള്ള പൈസ അന്നുണ്ടായിരുന്നുള്ളൂ, അയാൾ 1 ആടിനെ വാങ്ങിട്ട് അറുത്തു, അത് മതിയാവുന്നതാണ് എന്നുള്ളത് ഉലമാക്കൾ വിശദീകരിച്ചിട്ടുണ്ട്, ഏതാണ്ട് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി ഈ വിഷയത്തിൽ വലിയൊരു ചർച്ച നടത്തുന്നുണ്ട്. ആ ചർച്ച നടത്തുന്നത് ഏത് വിഷയത്തിലാണ് അറിയോ? പിന്നെ ഇമാം മാലിക്കിന് ഒരഭിപ്രായം ഉണ്ട്, എന്ത്, ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ഒരാടിനെ മതി എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. അപ്പൊ അതിന് ഇമാം മാലിക്ക് തെളിവ് കൊണ്ടുവരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ഹദീസാണ്. ഏത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്സന് വേണ്ടിയിട്ടും ഹുസൈന് വേണ്ടിയിട്ടും കബിശൻ കബിശ ഓരോരോ ആടിനെ വീതാണ് അർത്ഥത് എന്നുള്ള ഹദീസാണ് ഇമാം മാലിക്ക് തെളിവായിട്ട് കൊണ്ടുവരുന്നത്. അപ്പൊ അതിനെ ഗണ്ണിക്കാണ് ആര്? ഇബ്നു ഹജർ. അപ്പൊ നമ്മള് ഒരു ഹദീസ് മാത്രം കൊണ്ടുവന്നിട്ട് നമ്മള് ആ വിഷയത്തിൽ വിധി പറയാൻ പറ്റില്ല. അത് ഏതൊരു സംഗതിയാണെങ്കിലും ആണെങ്കിൽ തന്നെ അത് മൊത്തത്തില് ആ വിഷയം ഉലമാക്കൾ സമീപിച്ചത് എങ്ങനെയാണ് ആ രൂപത്തിൽ നമുക്ക് സമീപിക്കാൻ പറ്റുള്ളൂ. ഒരാൾ ചിലപ്പോൾ അതിനെതിരായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവർ സുനന്റെ നിയമമാവില്ല. അത് ഏതൊരു വിഷയത്തിലും അതൊരു പൊതു നിയമമാണ്. ചില ആളുകൾക്ക് അത് തിരിയില്ല. അപ്പൊ അഹ്ലു സുന്നനിലൊരു പൊതു തത്വം ഉണ്ടാവും. ചിലപ്പോൾ അതിനെതിരായിട്ട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അഹ്ലു സുന്നന്റെ ആദർശമാവില്ല, നിയമമാവില്ല. ആ മസലയിൽ അയാൾക്ക് അബദ്ധം പറ്റി, അല്ലെങ്കിൽ അത് പറയാനത് വേറെ വല്ല കാരണം ഉണ്ടാകും, അത് വേറെ വിഷയങ്ങളിൽ അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. പക്ഷെ അതൊരു പൊതു നിയമമായിട്ട് കൊണ്ടുവരാൻ പറ്റൂല. അപ്പൊ അത് വേറൊരു വിഷയമാണ്. അപ്പൊ ആ ഹദീസ് ഇമാം മാലിക്ക് തെളിവിടിച്ചിട്ട് പറഞ്ഞു, എന്താ ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ഒരാളിനെ അർത്ഥാ മതി. അപ്പൊ ഇബ്നു ഹജർ അതിനെ ഗണ്ണിച്ചിട്ട് എന്ത് പറഞ്ഞു? വേറെ ഇബ്നു അബ്ബാസിൽ തന്നെയുള്ള റിപ്പോർട്ടിൽ എന്ത് വന്നിട്ടുണ്ട്? കബിശയിൽ കബിശയിൽ നിന്ന് വന്നിട്ടുണ്ട്, രണ്ടാടുകളെ രണ്ടാടുകളെ വീതാർത്തുന്നുള്ള വന്നിട്ടുണ്ട്, ഹസ്സന് രണ്ടാടിനെയും ഹുസൈന് രണ്ടാടിനെയും വന്നിട്ടുണ്ട്. ആ ഹദീസ് ഇബ്നു ഹജർ കൊണ്ടുവന്നു. എന്നിട്ട് ആ ചർച്ച അവസാനിപ്പിക്കുന്ന ഇബ്നു ഹജർ ഇനി ഏറി വന്നാൽ എന്ത് പറയാം? ആ ചർച്ച ഇബ്നു ഹജർ അവസാനിപ്പിക്കാനുള്ള ദീർഘമായിട്ടുള്ള ഒരു ചർച്ചയാണ്. ഇനി ഏറി വന്നാൽ എന്ത് പറയാം? ബൽ ഗായത്തുഹു അൻ യദുല്ല അലാ ജവാസിൽ ഇഖ്തിസാർ. നമുക്ക് മൊത്തത്തിൽ ആ ഹദീസിൽ നിന്ന് വേണമെങ്കിൽ എന്ത് പറയാം? ഒന്നുകൊണ്ട് മതിയാക്കുന്നത് ജായിസാണ് എന്നുള്ളതേ ഹദീസിൽ നിന്ന് കിട്ടുള്ളൂ. അത് ജായിസാണ് എന്നുള്ളതേ കിട്ടുള്ളൂ, ഒന്നർത്ഥ മതി എന്നല്ല. അപ്പൊ ആ ഒരു ഹദീസ് പിടിച്ചിട്ട് ആ ഒന്ന് മതി എന്നുള്ളത് തെളിവിട്ടാൻ പറ്റില്ല. ഇബ്നു ഹജർ പറയണത് വേറെ രണ്ട് അടുത്തുനിന്നുള്ള ഹദീസുണ്ട്. ഇനി ആ ഹദീസുകളൊക്കെ പാടെ വെച്ചാൽ തന്നെ എന്തേ കിട്ടുള്ളൂ? ജായിസ് ആണ് ഒരാൾക്ക് എന്ത് ഒന്നുകൊണ്ട് അറക്കുക എന്നുള്ള ജായിസ് ആണ് എന്നുള്ളത് കിട്ടും. വഹുവ കദാലിക, അത് അപ്രകാരം തന്നെയാണ്. ഫൈനൽ അദദ ലൈസ ശർത്തൻ, ഇവിടെ എണ്ണം ഷർത്തല്ല. ബൽ മുസ്തഹബുൻ, അതെന്താണ്? മുസ്തഹബാണ്, എണ്ണം മുസ്തഹബാണ്, അത് ഷർത്തല്ല അതിന്. അപ്പൊ രണ്ടെണ്ണം അറുത്തിട്ടില്ലെങ്കിൽ, ആൺകുട്ടിക്ക് രണ്ടെണ്ണം അറുത്തിട്ടില്ലെങ്കിൽ ആ അറവ് അക്കകത്ത് ശരിയാവില്ല എന്നുള്ളത് പറയാൻ പറ്റില്ല. ഏത്, ഇബ്നു ഹജർ അതിനെ ഗണ്ണിച്ചുകൊണ്ട് പറയണം. ഇമാം മാലിക്കിന്റെ ആ പിന്നെ അതിന്റെ ആ ചർച്ചയാണ് കേട്ടോ. ആ ചർച്ചയില് ഇബ്നു ഹജർ പറയുന്ന വാചകങ്ങളാണത്. അപ്പൊ ഇബ്നു ഹജറിന്റെ ഈ വാചകത്തിന് എന്ത് മനസ്സിലായി? ജായിസാണ്, ഒരാൾക്ക് ഒന്നേ കിട്ടിയതുള്ളൂ, അല്ലെങ്കിൽ ഒന്നിറക്കാനുള്ള സാമ്പത്തിക ശേഷിയേ ഉള്ളൂ, അപ്പൊ ജായിസാണെന്നുള്ളത് തീർന്ന് നമുക്ക് കിട്ടി. ഇത് ഇബ്നു സൈമി റഹ്മത്തുള്ളാഹി വിശദീകരിച്ചിട്ടുണ്ട്. ഫൈൽ മജീദ് അൽ ഇൻസാൻ, ഒരു മനുഷ്യന് കിട്ടിയിട്ടില്ലെങ്കിൽ ഇല്ല ഷാത്തുൻ വാഹിദത്തൻ അജ്സാഅത്ത് വഹസ്വൽ അബിഹൽ മക്സൂദ്, ഒരാടിനെ അല്ലാതെ ഒരാൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ അവൻ അത് മതിയാവുന്നതാണ്, അതുകൊണ്ട് വഹസ്വൽ അബിഹൽ മക്സൂദ്, അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടത് അതിന്റെ ലക്ഷ്യം എന്താണോ അത് അവന് ലഭിക്കും. ലാക്കിൻ ഇദാ കാന അല്ലാഹു ഖദ് അഅനാഹു, എന്നാൽ അല്ലാഹു അവന് ഐശ്വര്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫലിസ്നതാനി അഫ്ളൽ, രണ്ടെണ്ണം തന്നെയാണ് എന്ത് അഫ്ലായിട്ടുള്ളത്, ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് എന്നുള്ളത് ഇബ്നു സൈമി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുകയാണ്. ഇതേപോലെ തന്നെ വേറെയും ഒരുപാട് ഫത്വകളിൽ വന്നിട്ടുണ്ട്. ലജ്ജത്തുൽ ഐമയുടെ 14108 പിന്നെ ചോദ്യത്തിൽ ഇത് തന്നെ കാണാം. ഈ വിഷയത്തിൽ ഒരുപാട് ഫത്വകൾ വന്നിട്ടുണ്ട്. അപ്പൊ അതാണ് അതിനെ സംബന്ധിച്ച് മനസ്സിലാക്കേണ്ടത്. അത് രണ്ടെണ്ണാണ് ആൺകുട്ടിക്ക് അറക്കേണ്ടത്, പെൺകുട്ടിയാണെങ്കിൽ ഒന്ന്. പിന്നെ ഒരാൾക്ക് ആ സന്ദർഭത്തിൽ വല്ല ഉതിർ ഉണ്ടാകാം ചിലപ്പോ, അങ്ങനെയാണെങ്കിൽ ഒരാൾ ഒന്നറുത്താൽ അത് സ്വീകരിക്കപ്പെടാതിരിക്കുകയില്ല. ഇനി അയാൾക്ക് കുറച്ച് കഴിഞ്ഞതിന് ശേഷം അയാൾക്ക് വേറെ ഒന്നുകൂടി കിട്ടി, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് അയാൾക്ക് അറക്കാവുന്ന ഒരു പരിധിയിലെത്തി, കുട്ടിക്ക് ഒന്നേ അറുത്തിട്ടുള്ളൂ, അങ്ങനെയാണെങ്കിൽ അതിനുശേഷം പിന്നീട് അറവ് ആ ഒരു അറവ് കൂടി നടത്താൻ പറ്റുമോ? അതും പറ്റും. അതിനും വിരോധമല്ല, ജായിസാണ് എന്നുള്ളത് ഈ വിഷയത്തിലുള്ള ഫത്വകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ലജ്നത്തുദ്ദായ്മയുടെ ഫത്വയിൽ അത് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഷെയ്ഖ് ഫൗസാൻ അഹമ്മദുള്ള അദ്ദേഹത്തോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഒരു ചോദ്യം വന്നിട്ടുള്ളത്, എന്റെ ഒരു കുട്ടി, അവന് ഞാൻ അക്കീക്കത്ത് അറുത്തത് 13-ാമത്തെ വയസ്സിലാണ്, അത് തന്നെ ഞാൻ ഒന്നാം അറുത്തിട്ടുള്ളൂ. അപ്പൊ അവന് ഇനി അറക്കാൻ പറ്റുമെന്ന് പിന്നെ പകത് സമയത്ത് പിന്നെ ബാലിന്നാസ് എല്ലാം എപ്പോഴൂനാൽ വലതു ലഹു അക്കീക്കത്താണ്. അപ്പൊ 13-ാമത്തെ വയസ്സിലാണ് ഞാൻ അക്കീക്കത്ത് അറുത്തത്, അത് ഞാൻ ഒന്നേ അറുത്തിട്ടുള്ളൂ. പക്ഷെ ആളുകൾ പറയുന്നുണ്ട് ആൺകുട്ടിക്ക് രണ്ടെണ്ണാണെന്നുള്ളത് ആളുകൾ പറയുന്നുണ്ട്. അപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടെന്നുള്ളതാണ് ഷെയ്ഖ് ഫൗസാൻ അഹമ്മദുള്ളാഹിയുടെ ചോദ്യം. അതിന് അദ്ദേഹം കൊടുക്കുന്ന ഉത്തരം, വാഹിദ അത് ആൺകുട്ടിക്ക് അറക്കേണ്ടത് രണ്ടെണ്ണം തന്നെയാണ്, പെൺകുട്ടിയാണെങ്കിൽ ഒന്നാണ് അറക്കേണ്ടത്. അതാണ് ഔല, ഏറ്റവും അർഹമായിട്ടുള്ളതും കടപ്പെട്ടതും. ഹാദാഹുൽ അഫ്ദലു വല അക്മലു, ആ രണ്ടെണ്ണം അറക്കുക എന്നുള്ളതാണ് അഫ്ദലും അക്മലും. എന്നാൽ വലവ് ദബഹ വാഹിദ അല്യവും വസാനിയത്ത് ദബഹ ബാദ അയ്യാമിൻ, എന്നാൽ ഒരാൾ ഒരു ദിവസം ഒന്നർത്തു, അദ്ദേഹത്തിന്റെ പദപ്രയോഗം ശ്രദ്ധിച്ചോ, വസാനിയത്തു രണ്ടാമത്തത് ദബഹ അദ്ദേഹം അതിനടുത്തു ബാദ അയ്യാമിൻ, ദിവസങ്ങൾക്ക് ശേഷം അവ ബാദ അല്ലെങ്കിൽ അതിനുശേഷം, ഫലാമാനിയ അതിന് തടസ്സല്ല. വലൈസ ലാസിമൻ തക്കൂന ശാത്താനി മുജ്തമിഅതൈനി ഫീ വഖ്തിൻ വാഹിദിൻ, ഒരൊറ്റ സമയത്ത് തന്നെ രണ്ടാടിനെയും അറക്കണം എന്നുള്ളത് ലാസിമല്ല, നിർബന്ധമല്ല, അനിവാര്യമായ ഒരു സംഗതിയല്ല. അപ്പൊ അറക്കാവുന്നതാണ് എന്നുള്ളത് ശിഖ് ഫൗസാൻ അഖിലുള്ള ഫത്വ കൊടുക്കുക. ഇതേപോലെ തന്നെയുള്ള ഫത്വ ഉലമാക്കളും നൽകിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഏറ്റവും പൂർണ്ണത രണ്ടാടാണ്, ആൺകുട്ടിയാണെങ്കിൽ രണ്ടാട്, പെൺകുട്ടിയാണെങ്കിൽ ഒരാട്. ഇനി ഇതിന്റെ ബാക്കിയുള്ള ചർച്ചകളിലേക്കാണ് നമുക്ക് പ്രവേശിക്കാനുള്ളത്. ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ പറയാവുന്നതാണ്, വിഷയങ്ങൾ പഠിക്കണം, സംശയങ്ങളുള്ളത് നിങ്ങൾ ചോദിക്കണം, എങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാൻ പറ്റുള്ളൂ, ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ. ഇനി നമ്മുടെ നാട്ടില് പോത്ത് പശു ഇതിനൊക്കെ അറക്കാൻ പറ്റുമോ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, പെൺകുട്ടിയുടെ മുടി കളയേണ്ടതുണ്ടോ അല്ലേ, അങ്ങനത്തെ കുറച്ച് വിഷയങ്ങൾ കൂടി, പാടിന്റെ പ്രായം, അത് പിന്നെ ഉദഹിയത്തിന്റെ അത് തന്നെയാണ് വരുന്നത്. ഇൻഷാല്ലാ കുറച്ച് കാര്യങ്ങൾ കൂടി ഇതിൽ വിശദീകരിക്കാനുണ്ട്. അപ്പൊ സംശയം ഉള്ളത് നിങ്ങൾ അറിയിക്കണം, എന്നാലേ നമുക്ക് വിശദീകരിക്കാൻ പറ്റുള്ളൂ. വിഷയങ്ങൾ പഠിക്കുക, അള്ളാഹു സുബ്ഹാനഹു വതആല അതിനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. വിഷയങ്ങൾ മനസ്സിലാക്കി ഈ പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകുമാറാവട്ടെ. അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയിട്ടുള്ള തെറ്റുകളൊക്കെ അള്ളാഹു കൊടുത്ത് മാഫാക്കി തരുമാറാകട്ടെ. മരണപ്പെട്ടുപോയ സഹോദരി സഹോദരങ്ങൾക്ക് അള്ളാഹു മഅ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബനാ അതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറത്തി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ളമ്നാ അൻഫുസനാ وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم اجرنا من النار, اللهم اجرنا من النار, اللهم اجرنا من النار. والحمد لله رب العالمين. سبحانك اللهم وبحمدك, أشهد أن لا إله إلا أنت, أستغفرك وأتوب إليك. السلام عليكم.